ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലകൾ ശനിയാഴ്ച സന്ദർശിക്കും. വയനാട്ടിൽ നിന്ന് ദൌത്യം പൂർത്തിയാക്കി സൈന്യത്തിന്റെ ഒരു സംഘം മടങ്ങുന്നു. സൈന്യത്തിന് നന്ദി അറിയിച്ച് സംസ്ഥാന സർക്കാർ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നിവ ലോക്സഭ ഇന്ന് പരിഗണിക്കാൻ സാധ്യത. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 9-ാം തവണയും റിപ്പോ നിരക്ക് 6.5% തുടരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ ഇന്ന് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, ലോക്സഭാ എംപിമാരായ ജുഗൽ കിഷോർ ശർമ്മ, സൌമിത്ര ഖാൻ എന്നിവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. ഗവർണർ ജനറൽ സിൻഡി കിറോയുമായും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായും രാഷ്ട്രപതി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്ന രാഷ്ട്രപതി ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. രണ്ട് ദിവസത്തെ ഫിജി സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീമതി മുർമു ഓക്ലാന്റിലെത്തിയത്. ശനിയാഴ്ച തിമോർ ലെസ്തെയും രാഷ്ട്രപതി സന്ദർശിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശിക്കും. ഉച്ചയോടെ കൽപ്പറ്റയിലെത്തുന്ന അദ്ദേഹം വ്യോമ നിരീക്ഷണവും നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വയനാട്ടിൽ പറഞ്ഞു. അതേസമയം ദുരന്ത മേഖലയിൽ തിരച്ചിൽ നടത്തിയ സൈന്യത്തിന്റെ ഒരു സംഘം മടങ്ങുന്നു. സൈന്യം നൽകിയ പിന്തുണയ്ക്കും സേവനത്തിനും നന്ദി അറിയിക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞു. ജില്ലാ ഭരണകൂടം സൈന്യത്തിന് ആദരവും നൽകി. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ സംഘവും ബെയ്ലി പാലത്തിന്റെ ചുമതലയുള്ള സൈനിക സംഘവും വയനാട്ടിൽ തുടരും. നാളെ മുതൽ ദുരന്തഭൂമിയിൽ പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി തിരച്ചിൽ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് 1-ാം ഘട്ടം. ഇതിനായി ബന്ധുവീടുകളിൽ പോകാൻ താൽപര്യമുള്ളവർക്ക് അതിനുള്ള സൌകര്യമൊരുക്കും. മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിന് വാടക വീടുകളോ മറ്റ് സൌകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിനു മുൻപുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് 2-ാം ഘട്ടത്തിൽ നടപ്പിലാക്കുക. സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ടൌൺഷിപ്പ് പദ്ധതി 3-ാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് സന്ദർശിക്കും. ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യു മാസ്റ്ററുടെ വീട്, ദുരിതാശ്വാസ ക്യാമ്പ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തും. വയനാട് ജില്ലയിൽ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ ഒഴിവാക്കിയതായി ബാലഗോകുലം. ശ്രീകൃഷ്ണ ജയന്തി ദിവസമായ ഓഗസ്റ്റ് 26 കുട്ടികളും കുടുംബാംഗങ്ങളും ഒരുമിച്ചുള്ള പ്രാർത്ഥനാ സഭകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്താകെ ആർഭാടങ്ങൾ ഒഴിവാക്കി ഭക്തി സാന്ദ്രമായിട്ടായിരിക്കും ശോഭായാത്ര. കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 5 വർഷം. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2019 ആഗസ്റ്റ് 8 പെയ്ത തോരാമഴയിൽ പുഴകളും തോടുകളും നിറഞ്ഞൊഴുകിയ ആ രാത്രിയിൽ 8 മണിയോടെ മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം കുത്തിയൊലിച്ചെത്തി കവർന്നെടുത്തത് കവളപ്പാറ എന്ന ഗ്രാമത്തെയായിരുന്നു. 59 ജീവനുകൾ നഷ്ടമായി. ഇന്നും കണ്ടെടുക്കാനാകാതെ 11 പേർ മണ്ണിനടിയിൽ എവിടെയോ ഉറങ്ങുന്നു. അപകടസ്ഥലത്തേക്ക് ഓടിയെത്തിയവർ നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം മാനവികതയുടെ അതുല്യമായ അടയാളമായി മാറി. ദുരന്തം നടന്ന 5 വർഷം പിന്നിടുമ്പോഴും കണ്ണീരുണങ്ങാതെ ഒരു ജനത അതിജീവനത്തിനായി പൊരുതുകയാണ്. സർക്കാരിന്റെയും വിവിധങ്ങളായ സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാം ചേർത്ത് പിടിക്കലിന്റെ സ്വാന്തനം അനുഭവിക്കുമ്പോഴും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിതുമ്പാതിരിക്കാൻ അവർക്കാവില്ല. ഇനിയും പൂർത്തിയാക്കാൻ ഏറെ കടമകളും ദൌത്യങ്ങളും കവളപ്പാറയിൽ അവശേഷിക്കുകയാണ്.
വയനാട്ടിലെ പുത്തുമലയിലും ഇതേ ദിവസം ഉരുൾപൊട്ടലിൽ 17 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കുക. ഇതുകൂടാതെ വഖഫ് നിയമ ഭേദഗതി ബില്ലും ഇന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു. വിനേഷിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പണപ്പെരുപ്പത്തിലും വികസനത്തിനായി വിലസ്ഥിരത ഉറപ്പുവരുത്താനാണ് റിസർവ് ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ 9-ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റമില്ല. 6.5% തുടരും. പണപ്പെരുപ്പം 5% മുകളിൽ തുടരുന്നതിനാലാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. 38 വോട്ടുകൾക്കായിരുന്നു നജീബ് കാന്തപുരം ജയിച്ചത്. ഹർജി കോടതി തള്ളിയതോടെ നജീബ് കാന്തപുരം എംഎൽഎയായി തുടരും. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരിക്കെ കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. 2000 മുതൽ 2011 വരെ 11 വർഷം തുടർച്ചയായി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പശ്ചിമബംഗാളിലെ അവസാനത്തെ സിപിഎം മുഖ്യമന്ത്രിയായിരുന്നു ഭട്ടാചാര്യ. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചിച്ചു. ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സൈനിക തലവൻ ജനറൽ വക്കർ ഉസ് സമാൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. രാജ്യം എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലെ സുപ്രധാന നീക്കമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓഗസ്റ്റ് വിപ്ലവമെന്നും ക്വിറ്റ് ഇന്ത്യ ദിനം അറിയപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ എന്നേക്കുമായി ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യവുമായി മഹാത്മാഗാന്ധി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയത്തിന് ഓഗസ്റ്റ് 8 അംഗീകാരം നൽകുകയും ഓഗസ്റ്റ് 9 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുകയും ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 305 പോയിന്റ് താഴ്ന്ന് 79,166 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 106 പോയിന്റ് ഇടിഞ്ഞ് 24,191 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 50,800 ഗ്രാമിന് 6,350 ഇന്നത്തെ വില. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. പുരുഷന്മാരുടെ ഗുസ്തിയിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ അമനും വനിതകളുടെ ഇതേ വിഭാഗത്തിൽ അൻഷുവും ഇന്ന് മത്സരിക്കും. ഹോക്കിയിൽ വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് സ്പെയിനെ നേരിടും. അത്ലറ്റിക്സിൽ 100 മീറ്റർ ഹർഡിൽസിൽ ജ്യോതിയും വനിതകളുടെ ഗോൾഫിൽ അജിതി അശോകും ദീക്ഷ ധാക്കറും ഇന്ന് മത്സരത്തിനിറങ്ങും. തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളം കോഴ്സുമായി കേരള സർവകലാശാല. ഇതിനോടകം 1,000 കുട്ടികളാണ് മലയാളം കോഴ്സ് പൂർത്തീകരിച്ചത്. ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികളെ മലയാളം പഠിപ്പിച്ച PSC നിയമനങ്ങൾക്കുൾപ്പെടെ സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാല മലയാളം കോഴ്സ് നടപ്പിലാക്കി വരുന്നത്. സർവകലാശാലയുടെ മലയാളം കോഴ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. +2 യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം. ദിവസവും ഓൺലൈനായിട്ടാണ് മലയാളം കോഴ്സിന്റെ പഠനം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ സൌകര്യാർത്ഥം പരീക്ഷ എഴുതാൻ 3-ൽ സെന്റർ ക്രമീകരിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിന് 3-ൽ വേദിയാക്കാൻ ബന്ധപ്പെട്ടവർ ലക്ഷ്യമിടുന്നു. തമിഴ് മാതൃഭാഷ ായിട്ടുള്ളവർക്ക് മലയാളം അറിയാത്തത് മൂലമുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സ്.
പാലക്കാട് മലമ്പുഴ അണക്കെട്ടിലെ 4 ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 112.99 മീറ്റർ എത്തിയതോടെ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നത്. ചെറിയ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നതെങ്കിലും മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപിലെ വിവിധ പ്രതിസന്ധികളിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. കൃഷി, മൃഗസംരക്ഷണം, തൊഴിലില്ലായ്മ, തുറമുഖ വികസനം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളെ ആസ്പദമാക്കി കേന്ദ്ര ബജറ്റിനെ വിശകലനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലകൾ ശനിയാഴ്ച സന്ദർശിക്കും. വയനാട്ടിൽ നിന്ന് ദൌത്യം പൂർത്തിയാക്കി സൈന്യത്തിന്റെ ഒരു സംഘം മടങ്ങുന്നു. സൈന്യത്തിന് നന്ദി അറിയിച്ച് സംസ്ഥാന സർക്കാർ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നിവ ലോക്സഭ ഇന്ന് പരിഗണിക്കാൻ സാധ്യത. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 9-ാം തവണയും റിപ്പോ നിരക്ക് 6.5% തുടരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ ഇന്ന് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.